أشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പഠന ക്ലാസ്, അതിന്റെ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണ കാണപ്പെടുന്ന പോസ്റ്ററുകളിൽ നിന്ന് ഉള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, പറയുന്ന ആൾക്കല്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷയം ആര് പറയുന്നു എന്നുള്ളത് നോട്ടീസിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ആര് എപ്പോൾ പ്രസംഗിക്കുന്നു എന്നതും വ്യക്തമല്ല. അപ്പൊ ചില ആളുകളെ നോക്കി ആ സമയത്ത് വരിക, അല്ലെങ്കിൽ ആളെ നോക്കി പിന്നെ പ്രസംഗം ശ്രദ്ധിക്കുക എന്ന അല്ലെങ്കിൽ ഒരു നിലപാടില്ലാതിരിക്കാൻ. ആൾക്കല്ല പ്രാധാന്യം, വിഷയത്തിനാണ് പ്രാധാന്യം എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാലും ആരാണ് ആദ്യം പ്രസംഗിക്കേണ്ടത്, രണ്ടാം പ്രസംഗിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കിടയിലുണ്ട്, പ്രസംഗിക്കുന്ന ആളുകൾക്ക്. ഉണവിടത്തണല്ലോ, അതനുസരിച്ച് ഇവിടെ ഇപ്പം സംസാരിക്കേണ്ടിരുന്നത് യാസർ മദനിയാണ്. അദ്ദേഹം വഴിയിലാണ്, അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അൽ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം, കടലാസ് കൊണ്ടുവരാത്ത ആളുകൾക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. സാധാരണ ഒരു വയലിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കുക എന്നതാണ് ഇതുപോലുള്ള ക്ലാസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടും. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കടലാസിൽ കുറിക്കണം, അത് പിന്നീട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് മുൻകൂറായി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. വിഷയം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. എന്നിരുന്നാലും തീർക്കലല്ല പ്രധാനം, പറയുന്ന ഭാഗങ്ങൾ പഠിക്കലാണ്. അതുകൊണ്ടുതന്നെ വിഷയം തീർന്നു കൊള്ളണമെന്നില്ല, ഉള്ള സമയത്തിന്റെ പരിമിതി വെച്ചുകൊണ്ട് പറയാവുന്ന അത്ര കാര്യങ്ങൾ പറയും, അത് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ല പിന്നീടൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന് ഒരു കാര്യം കൂടി ഉണർത്താം. നോട്ടീസിൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമവിശേഷണങ്ങളിലെ ഏകത്വം എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങൾ, എന്താണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ, ഇവ തമ്മിൽ എവിടെ യോജിക്കുന്നു, തമ്മിലുള്ള അന്തരമെന്താണ്, അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഉള്ള അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ പറയാം. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ചെറിയ റിസാലയുണ്ട്, കവിതയാണ്. അതിന് വിശാലമായി വിശദീകരണം നൽകിക്കൊണ്ട് അസ്സിഫാത്തുൽ മുജല്ല ഷർഹുൽ ഖവായിദിൽ മുസ്ല എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ അൽ മൻഹജുൽ അസ്മാ ഫിൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ നോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്റെ സ്വന്തം വകയായ വാചകങ്ങളല്ല. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, തീർച്ചയായും വിവരമുള്ളവരാണ് വിവരമുള്ളവർ മാത്രമാണ്, അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ സയൻസോ എഞ്ചിനീയറിംഗോ ഭൌതികശാസ്ത്രമോ മെഡിസിനോ ഇതൊന്നും പഠിച്ചവനല്ല ഇസ്ലാമിന്റെ ഭാഷയിൽ വിവരമുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും അതിൽ പെടും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലും അത്തരം ആളുകളെ കാണാം. എന്നാൽ സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ആലിം, ഇൽമ്, ഉലമ, അറിവ്, അറിവുള്ളവൻ, അറിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെയും അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ചര്യയിലൂടെയും അള്ളാഹു തആലയെ സംബന്ധിച്ച് ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അതാണ് യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ ഭാഷയിൽ വിവരമുള്ളവനല്ല. അവൻ എന്ത് ഭൌതിക വിജ്ഞാനം ഉണ്ടായാലും ശരി, അവൻ ജാഹിലാണ്. ഭൌതിക കാര്യമല്ല പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വാചകത്തിൽ, ഞാൻ വാചകം ഇവിടെ വായിക്കുന്നില്ല, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ഇതിലേറെ പറഞ്ഞ ആളുകളെ നമുക്ക് കാണാം. ഖുർആനിൽ ഏതെല്ലാം ആയത്തുകളുണ്ടോ അതിലൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. സ്വർഗലോകത്ത് വിശ്വാസികൾക്ക്, സ്വർഗീയ ആളുകൾക്ക് ലഭിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ പാനീയം, കിണകൾ, തുണകൾ, അവിടെയുണ്ടാകുന്ന സുഖസൌകര്യങ്ങൾ, അനുഭൂതികൾ, ഇതൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പ്രതിപാദിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളെയും അവന്റെ വിശേഷണങ്ങളെയും അവന്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളും സൂറത്തുകളുമാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തും ശ്രേഷ്ഠമായ സൂറത്തും. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഇത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മറുപടി അഅലമു സൂറ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം അത് സൂറത്തുൽ ഫാത്തിഹയാണ്. എന്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമായി മാറി? 114 സൂറത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള സവിശേഷത, ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ സൂറത്താകാനുള്ള കാരണം അതിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ ആകത്തുക, അതിന്റെ കാതൽ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദുണ്ട്. തൗഹീദിന്റെ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അൽ അസ്മാ വ സിഫാത്ത്, ഈ മൂന്ന് ഇനങ്ങളും അടങ്ങിയിട്ടുണ്ട്. ശരീഅത്ത് എന്താണ് എന്നത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഇതൊക്കെ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തുടങ്ങുന്നത്, തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളാണ്. റബ്ബ്, അതുപോലെ റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ എന്നിങ്ങനെയുള്ള അള്ളാഹുവിന്റെ അത്യുൽകൃഷ്ടമായ നാമങ്ങളും അതേപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകളും ഒക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈ അധ്യായം ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്തായി മാറിയത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുന്നു. അതേപോലെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമുണ്ട്, അഅലമു ആയ, ഏറ്റവും മഹത്വമേറിയ ആയത്ത്. അതേതാ? നമുക്കറിയാം, സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസിയ. ആയത്തുൽ കുർസിയ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെയും അള്ളാഹുവിന്റെ സ്ഥാനപദവികളെയും എല്ലാം വളരെ കൃത്യമായി ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്ത് എന്നതുകൊണ്ടാണ് ആയത്തുൽ കുർസി അഅലമു ആയ, ഏറ്റവും മഹത്വമേറിയ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഈ ആയത്തിൽ നമുക്ക് കാണാം, അതിൽ അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ നാമവിശേഷണങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളും, അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത ഉറക്കം, മയക്കം ഇതുപോലുള്ള ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഇല്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ തഅ്ദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒന്നിന് തുല്യമാകുന്ന സൂറത്ത് എന്ന് പല ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ആത്മാർത്ഥത എന്ന അർത്ഥമല്ല അവിടെ ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഇഖ്ലാസ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തൗഹീദാണ്. അത് വേറെ വിശദീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ പറഞ്ഞു പോകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ തൗഹീദിനെ, ഏകത്വത്തെ സ്ഥാപിക്കുന്ന സൂറത്ത്. അതേപോലെ ഈ സൂറത്തിന് അതിൽ പറയുന്ന വിഷയം അത്തൗഹീദുൽ ഇൽമി, അള്ളാഹുവിനെ സംബന്ധിച്ച തൗഹീദിന്റെ ഇൽമിയായ വശങ്ങൾ. അള്ളാഹു ആരാൻ, അള്ളാഹുവിനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്നതാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ ഖുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തിലൂടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ ഒരാൾക്ക് രാത്രി ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതി തീർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നബിയെ സാധിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് തഅ്ദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യമാകുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തേത് ആയത്തുൽ കുർസി, മൂന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്, ഈ മൂന്ന് രണ്ട് സൂറത്തുകളും ഈ ഒരു ആയത്തും, ഇത്രയും മഹത്വം ഈ സൂറത്തുകൾക്കും ആയത്തിനും നൽകപ്പെട്ടിട്ടുള്ളത്, അതിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ധാരാളമായി ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തിലൂടെ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽഉലമ, അള്ളാഹുവിനെ പേടിക്കുക. അള്ളാഹുവിനെ പേടിക്കാനുള്ള വഴി ഇൽമു നടലാണ്. ഇൽമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ ഇൽമാണ്. ആ ഇൽമിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ അവന് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നു, അള്ളാഹുവിന്റെ സ്ഥാനവും പദവിയും ഗുണങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ആഗ്രഹം, റജാവും അതുപോലെ തന്നെ റഗബത്തും എല്ലാം അവന് വർദ്ധിക്കുകയും അത് കൂടിക്കൂടി അവന്റെ അറിവിന്റെ വർധനവിനനുസരിച്ച് ഈ റഗബത്ത് കൂടിക്കൂടി വരികയും ചെയ്യുന്നു. അള്ളാഹു എന്ന ഒരു വാക്ക് മാത്രം കേൾക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കാത്ത ഒരുത്തന് ഉണ്ടാകുന്ന ഭയപ്പാടല്ല. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവൻ ഏതു നിലക്ക് കാര്യങ്ങൾ അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിവുറ്റവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവ്യാപ്തി എന്താണ്, ആയത്തും ഹദീസും അതിനെങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു, ഇങ്ങനെ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് വർദ്ധിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളുടെ പഠനം മൂലം വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത് എന്താണ്, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കണം. പ്രതീക്ഷ വർദ്ധിക്കുന്നതനുസരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ തവക്കുലാക്കുകയും അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഭയപ്പാടുണ്ടാകുമ്പോൾ തിന്മകളെ പേടിക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വിശ്വാസിയുടെ ഹൃദയത്തിന് കെൽപ്പുണ്ടായിത്തീരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച് ഉള്ള പഠനം അനിവാര്യമാണ്. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ എന്താണ് വഴി? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഗവേഷണങ്ങൾ കൊണ്ടോ അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹു ആരെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം പലയിടങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട്. ലാ തുദ്രികുഹുൽ അബ്സാർ, അള്ളാഹുവിനെ ദൃഷ്ടികൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു യുദ്രികുൽ അബ്സാറ, എല്ലാ ദൃഷ്ടികളെയും എല്ലാറ്റിനെയും അള്ളാഹു ഇങ്ങോട്ട് കണ്ടെത്തുന്നു, മനസ്സിലാക്കുന്നു. കാരണം അള്ളാഹു സൂക്ഷ്മജ്ഞനും അതുപോലെ തന്നെ സൂക്ഷ്മമായുള്ളവനുമാണ്. അള്ളാഹു സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്,
അതുപോലെ തന്നെ സൂക്ഷ്മമായുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയജ്ഞാനത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നവനല്ല. അത് ആ സൂക്ഷ്മനായ അള്ളാഹുവിനെ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന രീതിയിൽ മനസ്സിലാക്കണം. അള്ളാഹുവും റസൂലും അള്ളാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച മാർഗങ്ങൾ എന്താണ്? കാർട്ടൂൺ വരച്ചതാണോ? ചിത്രം വരച്ചതാണോ? ഫോട്ടോ കാണിച്ചു തന്നതാണോ? അതൊന്നുമല്ല. മറിച്ച് അള്ളാഹുവിന് ഇന്നാലിന്റെ നാമങ്ങളുണ്ട്, അള്ളാഹുവിന് ഇന്നാലിന്റെ വിശേഷണങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിനെ പഠിക്കുക, അള്ളാഹുവിനെ അറിയുക എന്ന ശ്രേഷ്ഠമായ അറിവ് നേടി ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസിയായി മാറാനുള്ള വഴി അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥവ്യാപ്തി ഗ്രഹിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചോ വിശേഷണങ്ങളെക്കുറിച്ചോ പഠിക്കാൻ ശ്രമിക്കാറില്ല, അതിന്റെ അർത്ഥങ്ങൾ അന്വേഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന എന്തോ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ അള്ളാഹുവിന്റെ സ്ഥാനവും പദവിയും മനസ്സിലാക്കി അതിനനുസരിച്ച് അവനിൽ പ്രതീക്ഷയർപ്പിക്കുവാനോ അതിനനുസരിച്ച് അവനെ പേടിക്കുവാനോ ഉള്ള ഒരു കരുത്തുറ്റ മനസ്സ് നമുക്കില്ലാതെ പോകുന്നത് ഈ കാര്യം കൊണ്ടാണ് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ വിവരമുള്ളവർ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രയോഗം നമ്മൾ നോക്കണം. വിവരമുള്ളവർ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നല്ല പറഞ്ഞത്. വിവരമുള്ളവരെ അവർ മാത്രമാണ് അള്ളാഹുവിനെ പേടിക്കുക. അപ്പൊ ആർക്കും ഏതൊരു മുസ്ലിമിനും ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥാനം നേടാൻ കഴിയും. അതിന് വേറെ ഒരു പ്രയാസവുമില്ല, എന്തേ ഉള്ളൂ, വേറെ കുറുക്കുവഴിയില്ല. എന്താണ്? അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഈമാന്റെ റുക്നുകൾ, അതിന്റെ ഘടകങ്ങൾ, ഈമാൻ കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമായ ഒരു ഘടകമാണ്. ആ ഈമാൻ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മുജറദുൽ ഖൗൽ, അള്ളാഹു എന്ന ഒരു വാക്ക് പറയൽ മാത്രമല്ല, മറിച്ച് അള്ളാഹു എന്ന വാക്ക് പറയുകയും അതോടൊപ്പം അതിന്റെ അർത്ഥതലങ്ങളും ആശയതലങ്ങളും മനസ്സിലാക്കി അങ്ങനെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുത്തൻ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വഴി നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മനസ്സിലാക്കലാണ്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? ഖുർആനും സുന്നത്തും പഠിക്കലാണ്. അപ്പൊ ഖുർആനും സുന്നത്തും പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അങ്ങനെ ഈമാനിന്റെ ഘടകത്തിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്ന അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്ന ഈമാനിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പടച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് മനുഷ്യനെയും ജിന്നുകളെയും കുറിച്ച് അവരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്കറിയാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ മനുഷ്യരെയോ ജിന്നുകളെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നല്ലാഹു പറയുന്നു. ഈ ആയത്ത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. ഇവിടെ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണമെങ്കിൽ എന്തുണ്ടാകണം? അള്ളാഹുവിനെ സംബന്ധിച്ചും ആരാധന എങ്ങനെ ശരിയാകണം, അതിന്റെ ശരിയാകാൻ എന്തൊക്കെ ഉണ്ടാകണം, അതിന്റെ പൂർണ്ണത എന്താണ്, എന്തില്ലെങ്കിൽ ആരാധനയ്ക്ക് അപാകത സംഭവിക്കും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ ആരാധനയുടെ പൂർത്തീകരണത്തിന് അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്ന കാര്യം നേടിയെടുക്കുവാനുള്ള വഴി അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അറിയലാണ്. അതായത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ പൂർണ്ണതയ്ക്കുള്ള അനിവാര്യമായ ഒരു വശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനാ അള്ളാഹുവിന്റെ ഇസ്മു പഠിക്കുന്നത്? എന്തിനാ അള്ളാഹുവിന്റെ സിഫത്ത് പഠിക്കുന്നത്? എന്താ അതിന്റെ കാര്യം? അള്ളണ്ട് എന്ന് മനസ്സിലാക്കിയ പോലെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇബാദത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ വിഷയമാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിക്കൽ. ആ പഠനം ഇബാദത്തായി മാറുന്നു. അപ്പൊ നമ്മൾ നാമവിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അതുപോലെ ഇബാദത്ത് പൂർണ്ണമാകാനുള്ള വഴിയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പിന്നെ പഠിക്കേണ്ടതിന്റെ അനിവാര്യതയും അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിക്കുന്നതിലൂടെ അതിന്റെ അർത്ഥ ഫലങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അതിൽ ഏറ്റവും എല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്. എന്നാൽ അതിൽ ഉത്കൃഷ്ടമായ ചില നാമങ്ങളുണ്ട്. അവ നമ്മൾ മനസ്സിലാക്കി ആ അറിവോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സ്വീകാര്യതയും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനുള്ള ഒരു മാർഗം നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ അൽ ഇസ്മുൽ അഅലം ഏറ്റവും മഹത്വരമായ നാമം. എല്ലാ നാമങ്ങളും മഹത്വമേറിയതാണ്. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് അൽ ഇസ്മുൽ അഅലം ഏറ്റവും മഹത്വമേറിയ നാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് സഹാബികളിൽ ചില ആളുകൾ നമസ്കാരത്തിലും അല്ലാതെയും മറ്റും നടത്തിയ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ആ പ്രാർത്ഥനയിൽ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന പദങ്ങൾ ഒന്നോ അതിൽ കൂടുതൽ തവണയോ വന്നിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥനകൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇദാ സുഇല ബിഹി ഉതിയ വഇദാ ദുഇയ ബിഹി അജാബ. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹു ചോദിച്ച കാര്യം നൽകും. അതുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പൊ ഈ ഇസ്മുൽ അഅലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന രണ്ട് ഫലങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചോദിച്ചത് കിട്ടും, പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതൊരു വലിയൊരു നേട്ടമാണ്. ഈ ഇസ്മുൽ അഅലം ഏത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇനി ഇസ്മുൽ അഅലം ഉണ്ടോ ഇല്ലേ അങ്ങനെ തർക്കിച്ച ആളുകളും നമുക്ക് കാണാം. ചില ആളുകൾ അങ്ങനൊന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള നമ്മുടെ കെ പി മുഹമ്മദ് മൗലവി റഹിമഹുള്ള എഴുതിയ വിശ്വാസം എന്ന പേരിലുള്ള രണ്ട് വാള്യങ്ങളിലുള്ള പുസ്തകമുണ്ട്. അതിന്റെ ഒന്നാം ഭാഗത്തിന്റെ 90 മുമ്പുള്ള പേജ് ഞാൻ വളരെ മുമ്പ് വായിച്ചതാണ്, എന്നാ എന്റെ ഓർമ്മ. അവിടെ ഇസ്മുൽ അഅലം എന്നത് എളുപ്പത്തിൽ കാര്യം നേടാനുള്ള ചില സൂത്രക്കാരുടെ കുറുക്കു വഴികളാണ് എന്ന ധ്വനിയിലുള്ള അതിൽ പറഞ്ഞ ചില പദങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു പരാമർശം അതിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് ആ പുസ്തകത്തിൽ വന്നിട്ടുള്ളൊരു അപാകതയാണ്. ബന്ധപ്പെട്ടവരോട് കുറെ മുമ്പ് അത് സൂചിപ്പിച്ചിരുന്നു, തിരുത്തിയതായി ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി പുതിയ ദിശയിൽ തിരുത്തിയല്ലെന്ന് അറിയില്ല. ഏതായിരുന്നാലും ഇസ്മുൽ അഅലം ഉണ്ട് എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ആ ഇസ്മുൽ അഅലം ഏത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുൽ അഅലം എന്ന് പറഞ്ഞവർ കാണാം, വേറെയും പല അഭിപ്രായങ്ങളും പറഞ്ഞവർ കാണാം. എന്നാൽ അഖീദയുടെ ഗ്രന്ഥത്തിൽ പ്രസിദ്ധമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഇമാം തഹാവി അദ്ദേഹം, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇതുപോലുള്ള പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ഇസ്മുൽ അഅലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എന്ന നാമമാണ് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രവാചകൻ മറുപടി പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ട് ഗുണങ്ങൾ വിശദീകരിച്ചു കൊടുത്ത സഹാബികൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള വാക്ക് അള്ളാഹുമ്മ എന്നതാണ്. അപ്പോ അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നതിനോട് യാ ചേരുമ്പോൾ യാ ചേർന്ന യാ അള്ളാഹ് എന്ന അർത്ഥമാണ് അള്ളാഹുമ്മ എന്നതിന് ഉണ്ടാകുന്നത്. അള്ളാഹു എന്നതുകൊണ്ട് തുടങ്ങുന്നു എന്നതിനാൽ അവിടെ യാ എന്നതിന് പകരം അവസാനത്തിൽ മീം കൊടുത്തു. അപ്പൊ യാ എന്ന എ എന്ന യാക്ക് പകരമാണ് അവസാനത്തിൽ വന്നിട്ടുള്ള മീം. അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ് എന്നാണ്. അപ്പൊ അള്ളാഹുമ്മ എന്ന പദം ആ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്നതാണ് ഇസ്മുൽ അഅലം എന്ന അഭിപ്രായമാണ് ഇതുപോലുള്ള പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇമാം റാസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിന് പല ന്യായങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹു എന്ന പേര് അള്ളാഹു അല്ലാത്ത ആർക്കും പറയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ നാമങ്ങളിൽ സൃഷ്ടികൾക്ക് ഉപയോഗിക്കാവുന്നവയുണ്ട്. അതായത് അല്ല് ചേർക്കാതെ, അലിഫ്ലാമ് ചേർക്കാതെ ഉപയോഗിക്കാം എന്ന് ചില കാര്യങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ശേഷം അത് വിശദീകരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹു എന്ന പദം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഷിർക്കിന്റെ ആളുകൾ പോലും അത് ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ച ആരാധ്യ വസ്തുക്കൾക്ക് ഒന്നിനും അവർ അള്ളാഹു എന്ന പേര് നേർക്കുനേരെ കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇലാഹ് എന്നതിന് അതിൽ അല്പം മാറ്റങ്ങൾ വരുത്തി ഇൽഹാദോടുകൂടി ഇൽഹാദ് നടത്തിക്കൊണ്ട് ലാത്ത എന്ന പേരിട്ടു എന്ന് ലാത്തയെ സംബന്ധിച്ച രണ്ട് വ്യാഖ്യാനങ്ങളിൽ ഒന്നായി നമുക്ക് കാണാൻ കഴിയും. സമയക്കുറവുണ്ടാണ് ഞാനിലെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്, ഒറ്റവാക്ക് പറഞ്ഞു പോണത്. എന്നല്ലാതെ അള്ളാഹു എന്നത് അവരുടെ വിഗ്രഹങ്ങൾക്ക് ആർക്കും അവർ പേര് കൊടുത്തില്ല. അപ്പൊ അള്ളാഹു എന്ന പദം അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. മറ്റുള്ളവർ പോലും ആ പദം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനികൾ അവർ ഈശാനബിയെ സംബന്ധിച്ച് പല പദങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു എന്നത് അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മറ്റ് നാമങ്ങളിൽ 99 അതിലപ്പുറം നാമങ്ങളുണ്ട്. ഈ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ മഹത്വമേറിയ നാമങ്ങളുടെ അസ്ല് അടിസ്ഥാനമേത് എന്ന് ചോദിച്ചാൽ അതേതാ? അത് അള്ളാഹു എന്ന നാമമാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതെന്താ? വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. വലില്ലാഹ് അള്ളാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പെന്താ, അള്ളാഹുവിന് ഉത്തമ നാമങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ആദ്യം പറഞ്ഞത് എന്താ? അള്ളാഹു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അള്ളാഹുവിന് ഉത്തമനാമങ്ങളുണ്ട്. റഹ്മാന് ഉത്തമനാമങ്ങളുണ്ട് എന്നല്ല. അപ്പൊ അള്ളാഹുവിന് ഉത്തമനാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന നാമം ഏതാണ്? അള്ളാഹു എന്നതാണ്. ഈ അള്ളാഹു എന്ന അസ്ലിയായ അടിസ്ഥാനപരമായ പേരിലേക്ക് ചേർക്കപ്പെട്ടവയാണ് മറ്റ് ശ്രേഷ്ഠനാമങ്ങൾ. അപ്പോ അള്ളാഹു എന്നതാണ് അടിസ്ഥാനപരമായ പദം. അതുപോലെ ഖുലിദുള്ളാഹ് അബിദുർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കുക, നിങ്ങൾ അതിൽ ഏത് വിളിച്ചാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പിന്നെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പൊ അവിടെയും ആദ്യം പറഞ്ഞതെന്താ? അള്ളാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കുക. ആ പ്രയോഗത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ അർറഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ള, ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്. പക്ഷേ അർറഹ്മാൻ എന്ന ഇസ്മിനേക്കാൾ ശ്രേഷ്ഠതയേറിയ ഇസ്മാണ് ഇത് അള്ളാഹ് എന്നത്. അതുകൊണ്ടാണ് ആദ്യം ഖുലിദുള്ളാഹ് അബിദുർ റഹ്മാൻ, ആദ്യം അള്ളാഹുവിനെ വിളിച്ചോളൂ അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിച്ചോളൂ. രണ്ടും രണ്ടാളായത് കൊണ്ടല്ല, രണ്ട് പേരവിടെ പറഞ്ഞു, ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന്, അള്ളാഹുവിന്റെ മറ്റ് നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു എന്നതിന് പ്രയോഗത്തിൽ ചില സവിശേഷതകളുണ്ട്. അള്ളാഹു എന്ന നാമമല്ലാത്ത മറ്റ് നാമങ്ങൾ പറയുമ്പോൾ അവിടെ പിന്നെ യാ ചേർത്ത് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിൽ അത്തരം ഘട്ടത്തിൽ അവിടെ അലിഫ്ലാം അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അപ്പോ അർറഹ്മാൻ എന്നുള്ളത് റഹ്മാനെ എന്ന് വിളിക്കുമ്പോ യാ അർറഹ്മാൻ എന്നല്ല, യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫൂർ, യാ വദൂദ്, അവിടൊക്കെ എന്താ അല്ലുണ്ട്, അർറഹ്മാൻ, അർറഹീം, അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ വദൂദ്. പക്ഷെ അവിടൊക്കെ വിളി ചേർക്കുമ്പോൾ അലിഫ്ലാം കളഞ്ഞുകൊണ്ട് യാ റഹ്മാൻ യാ റഹീം എന്നാണ് ഉപയോഗിക്കാറുള്ളത്. നേരെ മറിച്ച് അടിസ്ഥാന നാമമായ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, ഇസ്മ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ അൽ കളയുന്നില്ല, മറിച്ച് അല്ല് ചേർന്ന ഇലാഹിൽ അല്ല് ചേർന്ന ഒരു വീക്ഷണപ്രകാരം ആ അള്ളാഹ് അലിഫ്ലാമോട് കൂടിയാണ് യാ അള്ളാഹ് എന്നാണ് അള്ളാഹുവിനെ വിളിക്കുന്നത്, അവിടെ അലിഫ്ലാം ചേർത്ത് ഉപയോഗിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ മറ്റ് നാമങ്ങളിൽ നിന്ന് അള്ളാഹു എന്ന അടിസ്ഥാന പേരിനുള്ള പ്രത്യേകതയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു എന്നത് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമങ്ങളിൽ അടിസ്ഥാന നാമമാണ് എങ്കിൽ പോലും അള്ളാഹ് അള്ളാഹ് എന്ന ഒരു ദിക്ര അല്ലെങ്കിൽ അത് സ്വന്തമായുള്ള ഒരു പ്രാർത്ഥന ഇല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോ പല പിഴച്ച ആളുകളും സൂഫികളും ഖുറാഫികളുമൊക്കെ അവർ ചെല്ലുന്ന ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ അള്ളാഹുവിന് ചില ഷോർട്ട് ഫോമുകൾ ഉണ്ടാക്കി ഹൂ 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 അല്ലെങ്കിൽ ആഹ് 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 നല്ല ഹരണ്ടാവും, അതുപോലെ തന്നെ ഹായ് 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 ഇങ്ങനൊക്കെ 100, 1000 ഒക്കെ തവണ ഇരുട്ടിലും ഇരുട്ടിലല്ലാതെയും വെളിച്ചത്തുമൊക്കെ ചെല്ലുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് അള്ളാഹ് അള്ളാഹ് എന്നുള്ളത് അതിന് ഷോർട്ട് ഫോം ആക്കിയാലും ശരി അല്ലായെങ്കിലും ശരി അങ്ങനെ അത് മാത്രം ഒരു ദിക്റും പ്രാർത്ഥനയുമായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ നിലപാടനുസരിച്ച് അങ്ങനെ ഒരു പ്രത്യേക അള്ളാഹു എന്നത് മാത്രം ചൊല്ലിക്കൊണ്ടുള്ള ഒരു ദിക്ര് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് സൂഫികൾ ഉണ്ടാക്കിയതാണ്. ഇനി അത് ചെയ്യുന്ന ആളുകൾ അതിന് ന്യായമായി പറയാറുള്ളത് ഖിയാമത്ത് നാളിന്റെ അവസാന കാലഘട്ടത്തിൽ അള്ളാഹ് എന്ന് പറയാൻ ആളില്ലാത്ത ഒരു കാലം വരും, അപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ ന്യായീകരിക്കാറുണ്ട്. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഒരു റിസാലയിൽ എന്താണ് ഹാദിഹി ദഅവത്തുന എന്നാണ് അതിന്റെ പേര് എന്ന് എന്റെ ഓർമ്മ, എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്, ഇവിടെയല്ല വീട്ടിലുണ്ട്. ആ പുസ്തകത്തിൽ എന്റെ ഓർമ്മയനുസരിച്ച് ഞാൻ പറയുന്നത് അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇമാം അഹമ്മദോ മറ്റോ ഉദ്ധരിച്ചിട്ടുള്ള വേറെ ഒരു ഹദീസിൽ അതിന്റെ പൂർണ്ണരൂപം വന്നിട്ടുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പോൾ അള്ളാഹ് അള്ളാഹ് എന്ന് മാത്രമായി ഒരു ദിക്ര് ഇല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്, അത് ദിക്റാണ്, അത് അഫ്ളു ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധാരണ നമ്മളെ ഖുറാഫി പള്ളികളിലൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ ഇമാമ തിരിഞ്ഞു നിന്നിട്ട് അഫ്ളു ദിക്ർ എന്നിങ്ങനെ ഒരു അര ഉറക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അത് ഹദീസാണ്. ആ ഹദീസ് സഹീഹാണ്. അഫ്ളു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് ഹദീസിലുണ്ട്. പക്ഷേ ഫർനസ്കാരം കഴിഞ്ഞു നിന്നിട്ട് 10 വട്ടം ചെല്ലണമെന്നുണ്ടോ, അത് ഹദീസിൽ വന്നിട്ടില്ല. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ര് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് അള്ളാഹ് എന്ന് മാത്രമുള്ള ഒരു ദിക്ര് സൂഫികളും ഖുറാഫികളും ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഇസ്മുകളെ സംബന്ധിച്ചും അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും അതിൽ ഇസ്മുൽ അഅലം എന്താണ് എന്നും അതിന്റെ സവിശേഷതയും വളരെ ചുരുക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഒരു ബോധവും നമുക്കുണ്ടാകണം. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹരമുള്ള വിഷയമല്ല. ഉറക്ക് വരാവുന്ന അല്ലെങ്കിൽ അങ്ങനെ പട്ടം പറപ്പിക്കാനൊക്കെ പട്ടം നൂല് നമ്മൾ കെട്ടാതെ തന്നെ കെട്ടി നമ്മുടെ മുന്നിലൂടെ പറക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളാസും ഉണ്ടാകണം, ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, എഴുതുക. ഇതിൽ ഉള്ള ചില അടിസ്ഥാന വശങ്ങൾ, ഒന്ന് അൽ ഖവായിദുൽ മുസ്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ, റിസാലയുടെ പേര്. അൽ ഖവായിദുൽ മുസ്ല ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ ഉത്തമമായ അടിസ്ഥാന നിയമങ്ങൾ, ഖായിദ അതിന്റെ ജമ്മാണ്, അൽ ഖവായിദ് നമ്മൾ സാധാരണ പേപ്പറിലും വാർത്ത കേൾക്കുന്ന അൽ ഖൈദ ഉണ്ട്, അൽ ഖൈദ. ഈ അൽ ഖൈദ എന്നുള്ളത് അറബി വാക്കാണ്, അത് അൽ ഖൈദ എന്നല്ല കൈതയും തേങ്ങയും എന്നല്ല, പിന്നെ എന്താണ് ഖായിദ എന്നാണ്. ഖായിദ എന്നാൽ അടിസ്ഥാനം എന്നാണ്, അടിസ്ഥാന തത്വം, അടിസ്ഥാന നിയമം, അതിന്റെ ജമ്മാണ് അൽ ഖവായിദ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാന നിയമം എന്താണ്? ആളുകൾക്ക് നമ്മൾ പല പേരുകളും ഇടാറുണ്ട്. പേരും ആളും തമ്മിൽ അല്ലെങ്കിൽ വസ്തുവും തമ്മിൽ പലപ്പോഴും ബന്ധം ഉണ്ടാകണമെന്നില്ല. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് പോലെ, പിന്നെ ഇപ്പം മുതലക്കുളം എന്ന് പറഞ്ഞാൽ അവിടെ മുതലയുമില്ല കുളവുമില്ല അല്ലേ. ഇതുപോലെ പലതും മലപ്പുറം ജില്ലയിൽ പോലെ പല സ്ഥലങ്ങൾ, എരുമമുണ്ട, പോത്തുകല്ല്, നാട്ടുകല്ല്, നാട്ടുകല്ല് പിന്നെ കല്ലുണ്ട് ചെയ്യല്ലേ, അങ്ങനത്തെ കുറെ പേരുകളുണ്ട്. അപ്പോ പന്നിപ്പാറ, പന്നിയില്ല പാറയില്ല, എരുമല്ല പോത്തില്ല, അതൊക്കെ പേരുണ്ടാവും. പേരും വസ്തുവും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിൻ ചിലപ്പം പേര് നല്ല പേരായിരിക്കും, ആ പേര് ഉൾക്കൊള്ളുന്ന യാതൊരു ഗുണവും പേര് വെക്കപ്പെട്ട വസ്തുവിന് ഉണ്ടാകണമെന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അങ്ങനെയല്ല. അള്ളാഹുവിന് എത്ര പേരുകളുണ്ടോ എത്ര നമുക്കറിയില്ല, പിന്നെ വിശദീകരിക്കാം. എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. എങ്ങനെ ശ്രേഷ്ഠമാണ് എന്ന് കിട്ടി? വിശുദ്ധ ഖുർആൻ നാല് സ്ഥലങ്ങളിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആയത്തിന്റെ നമ്പർ പറയാം. സൂറത്തുൽ ആറാഫ് 180-ാമത്തെ ആയത്ത്, ആറാഫ് 180. രണ്ട്, സൂറത്തുൽ ഇസ്രാ അല്ലെങ്കിൽ സൂറത്തു ബനി ഇസ്രായേൽ, അതിന്റെ രണ്ടും ഒരു സൂറ തന്നെ, രണ്ട് പേരിൽ അറിയപ്പെടുന്ന മാത്രം. സൂറത്തുൽ ഇസ്രാ അല്ലെങ്കിൽ സൂറത്തു ബനി ഇസ്രായേൽ 110-ാമത്തെ പേജ് അല്ല, 110-ാമത്തെ ആയത്ത്. സൂറത്തു ത്വാഹ 8, നിങ്ങൾ പോയിട്ട് എഴുതിയിരിക്ക പഠിക്കുക. സൂറത്തുൽ ഹഷർ 24, ആറാഫ് 180, ഇസ്രാ 110, ത്വാഹ 8, ഹഷർ 24. ഈ ആയത്തുകളിൽ അള്ളാഹുവിന് നാമങ്ങളുണ്ടെന്ന് പറയുക മാത്രമല്ല, ആ നാമങ്ങളെക്കുറിച്ച് പറഞ്ഞ നാല് സ്ഥലങ്ങളിലും അൽ അസ്മാഉൽ ഹുസ്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹുസ്ന എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പൊതുവെ തർക്കമില്ലാത്ത ഏതോ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള, അത് പരിഗണിക്കപ്പെടേണ്ടെന്ന അഭിപ്രായവുമല്ല. ഹുസ്ന എന്നുള്ളത് അഹ്സൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നല്ലത് എന്നാണ്. ആ ഏറ്റവും നല്ലത് എന്നതിന്റെ സ്ത്രീലിംഗ അറബി വാക്കാണ് ഹുസ്ന. അപ്പൊ അൽ അസ്മാ ഉൽ ഹുസ്ന, ഇസ്മിന്റെ ബഹുവചനമാണ് അസ്മാ, പേരുകൾ, നാമങ്ങൾ. അപ്പൊ ജംആയി ബഹുവചനമായി ഉപയോഗിച്ചതുകൊണ്ട് അവിടെ പുല്ലിംഗത്തിന് പകരം സ്ത്രീലിംഗം ഉപയോഗിച്ചു. അപ്പൊ ഹുസ്ന, അഹ്സൻ, ഹുസ്ന എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ല, ഏറ്റവും നല്ലത്. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഇവിടെ ഫുഅല എന്ന വചനിൽ ഉപയോഗിച്ചിട്ടുള്ള ഹുസ്ന എന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളാണ്. ഒന്നുപോലും ആ അള്ളാഹുവുമായി പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ പേരും സിഫത്തും തമ്മിൽ യോജിക്കാത്ത ഒന്നുപോലുമില്ല, മറിച്ച് എല്ലാ നാമങ്ങളും ശ്രേഷ്ഠ നാമങ്ങളാകുന്നു എന്നാണ് ഈ നാല് സൂറത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ള ആയത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളായി മോശമാകാത്തെന്ന് എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളുടെ നാമിടുന്ന പേരുകൾ അല്ലെങ്കിൽ നമ്മുടെ പേരുകൾ, മനുഷ്യന്മാരുടെ പേരുകൾ, പേര് നന്നാ, പേര് ചിലപ്പം മോശമാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പേര് മോശമാകാത്തത്, ആ പേര് ആരെയാണ് സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു ആരാണ്? ഏറ്റവും നല്ലവനാണ്. അപ്പൊ ഏറ്റവും നല്ല ഒരു ശക്തിയെ സംബന്ധിച്ച്, സർത്താവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പേരായതുകൊണ്ട് പേരിടപ്പെട്ട അള്ളാഹു നല്ലവനാണ്, ഏറ്റവും നല്ലവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരുകളും ഏറ്റവും നല്ലതാകുന്നു. ഇനി അള്ളാഹുവിന്റെ പേരുകൾ നന്നാവാനുള്ള മറ്റൊരു കാരണം, അള്ളാഹുവിന്റെ പേരുകൾ സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും, അതായത് സിഫാത്തുകൾ, അതും ഏറ്റവും നല്ല, ഏറ്റവും പൂർണമായ ഗുണങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ഒന്നുപോലും എന്തെങ്കിലും ന്യൂനതയോ കുറവോ പോരായ്മയോ അല്ല. ഇത് പറ്റില്ല, അതങ്ങനെ വേണ്ടിയിരുന്നില്ല, ഈ സ്വഭാവം അള്ളാഹുവിന് യോജിച്ചതല്ല എന്ന് പറയാവുന്ന യാതൊരു സ്വഭാവവും ഗുണവും അള്ളാഹുവിനില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഗുണങ്ങൾ എല്ലാം പൂർണ്ണമാണ്. ഈ പൂർണ്ണമായ അള്ളാഹുവിന്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് അള്ളാഹുവിന്റെ പേരുകൾ എന്നതുകൊണ്ടും, അള്ളാഹുവിന്റെ പേരുകളെല്ലാം ഹുസ്നയാണ്, ശ്രേഷ്ഠമാണ് എന്നാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ ചില വിശദീകരണം ശേഷം വരും ഇൻഷാല്ലാ. അവിടെ ന്യൂനത എന്ന് പറയുന്നത് ചിലപ്പോൾ ന്യൂനതയ്ക്ക് സാധ്യതയുണ്ടാകാം ചില പേരുകളിൽ, വേറെ ചിലത് സങ്കല്പത്തിൽ സാങ്കല്പികമായി ന്യൂനതയുണ്ട് എന്ന് തോന്നാം. ഇങ്ങനെ പോലും സാങ്കല്പികമായോ സാധ്യതാപരമായോ അള്ളാഹുവിന്റെ നാമങ്ങളിൽ യാതൊരു ന്യൂനതയും കണക്കാക്കാൻ പറ്റുകയില്ല. അത്തരം ഒരു ഗുണവും അതുപോലെ തന്നെ പേരും അള്ളാഹുവിനില്ല എന്ന് അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അൽ ഹയ്യ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എല്ലാ ദാത്തിയായ സിഫാത്തുകളെയും ഒരുമിച്ചുകൂട്ടുന്ന അവന്റെ നാമങ്ങളിൽ ദാത്തിയായ സിഫത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആ അൽ ഹയ്യ് ഹയ്യ് അൽ ഹയ്യ് എന്ന അല്ലാഹുവിന്റെ നാമം, ഈ നാമത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അല്ലാഹുവിന് ഹയാത്ത്, ജീവൻ എന്ന ഒരു സിഫത്തുണ്ട്. അപ്പം മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവനുള്ള എന്തിനെക്കുറിച്ചും അത് ഹയ്യാണ് എന്ന് പറയാം. നമ്മളും ഹയ്യാണ്, നമുക്ക് ജീവനുണ്ട്. പക്ഷെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നേരത്തെ അതിനൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താ? ജീവനില്ലാത്ത ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ജീവനില്ലാത്ത ഒരവസ്ഥ വീണ്ടും വരും. അപ്പോൾ ഒരു ഇല്ലായ്മ, ജീവനില്ലായ്മ എന്നത് മുന്നിലും പിന്നിലും വരുന്ന ഒരവസ്ഥ സൃഷ്ടികൾക്കുണ്ടാകുന്നു. അപ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണ ജീവജാലങ്ങൾക്കുള്ള ഹയാത്ത് പോലെയല്ല അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന് പറയുന്നത്. ജീവനുള്ള ജീവികൾക്ക് മയക്കമുണ്ടാകാം, ഉറക്കമുണ്ടാകാം, തൂങ്ങിമയക്കമുണ്ടാകാം, അശ്രദ്ധയുണ്ടാകാം, മറവിയുണ്ടാകാം, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ അള്ളാഹുവിന് ഹയാത്തുണ്ട്, പക്ഷേ അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ അശ്രദ്ധയോ മറവിയോ ബോധക്കേടോ അത്തരം യാതൊരു കാര്യങ്ങളും അള്ളാഹുവിന് സംഭവിക്കുന്നില്ല. മാത്രവുമല്ല, ജീവനുള്ള ചില ജീവികളെ പരിശോധിച്ചാൽ കണ്ണില്ലാത്തവ, ചെവിയില്ലാത്തവ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തവ, കണ്ണും ചെവിയും മൂക്കുമൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്തവ, ഇനി കണ്ണും ചെവിയും കാതുമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ യാതൊരു കഴിവുമില്ലാത്തവ, ഇങ്ങനെയൊക്കെ ഉള്ളത് ജീവനുള്ളവയിൽ നമുക്ക് കാണാം. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ഹയ്യാണ്, അവന് ഹയാത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇല്ലായ്മകളോ എന്തെങ്കിലും ന്യൂനതകളോ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ അൽ ഹയ്യ്, അള്ളാഹു ജീവനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെക്കുറിച്ച് പറയുന്ന ജീവനുള്ളവൻ, ജീവനുള്ളത് എന്നതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ ജീവൻ പോലെയാണ് അള്ളാഹുവിന്റെ ജീവൻ എന്നോ മനസ്സിലാക്കാൻ പറ്റുകയില്ല. സൃഷ്ടികളുടേത് ന്യൂനതയുള്ളതാണ്, എന്നാൽ അള്ളാഹുവിന്റേത് യാതൊരു തരത്തിലുള്ള ന്യൂനതയുമില്ലാത്ത, ഇമാം തബരിയും അതുപോലെ അനുസരത്തിന്റെ പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചിട്ടുള്ളതുപോലെ അള്ളാഹുവിന്റെ ഹയാത്ത് പണ്ടേ ഉള്ളതാണ്. അതിന് അവസാനം ഒരു അന്ത്യം നിർണയിക്കാൻ സാധിക്കുകയില്ല. പണ്ടേയുണ്ട്, എന്നെന്നും ഉള്ളതാണ്. അതിനൊരു അവ്വലോ ആഹിറോ ഇല്ല, അതുപോലെ അതിനൊരു അജലോ അമതോ ഇല്ല, മറിച്ചത് എന്നെന്നും നിലനിൽക്കുന്നതാകുന്നു. ഈ ഒരു സവിശേഷത അള്ളാഹുവിന്റെ സവിശേഷത, അള്ളാഹുവിനെ സംബന്ധിച്ച് ഹയ്യ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ മറ്റൊരു ഉദാഹരണം, അർറഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സിഫത്ത്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹു പരമകാരുണികനും കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ കരുണാനിധി എന്നൊക്കെ പറയും. വേറെ രണ്ട് നമ്മളെ കേരള തമിഴ്നാട് പയരണ്ട് മുഖ്യമന്ത്രിമാരുടെ പേരാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു മലയാളത്തിൽ ഒറ്റയടിക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അർത്ഥതലമല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അർറഹ്മാൻ എന്നും അർറഹീം എന്നും പറയുമ്പോൾ ഉണ്ടാകുന്നത്. മറിച്ച് റഹ്മാൻ എന്ന് പറഞ്ഞാൽ, റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഉമർ മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ റഹ്മത്ത് ചെയ്യുന്നവൻ. ഇപ്പൊ റഹ്മത്ത് എന്നത് അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ ഒരു സിഫത്താണ്. ആ സിഫത്ത് വിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികളല്ലാത്ത ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്നു. അതാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ, അതാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ട വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായ റഹ്മത്ത് ചെയ്യുന്നവൻ. ആ റഹ്മത്ത് ദുനിയാവിലും കിട്ടും, ആഖിറത്തിലോ അള്ളാഹിന്റെ റഹ്മത്ത് ആർക്ക് മാത്രമാണ്? വിശ്വാസികൾക്ക് മാത്രമാണ്. അതാണ് റഹീം എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ, മലയാളത്തിൽ റഹ്മാൻ, റഹീം, പരമകാരുണികൻ, കരുണാനിധി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമല്ല റഹ്മാനും റഹീമിനും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പൊ റഹ്മാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സിഫത്ത്, ഇത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും റഹിമഹുമുല്ല രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ പറയപ്പെട്ടതുപോലെ, ഒരു യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിക്കപ്പെട്ടു. ഞാൻ ഹദീസിന്റെ ആശയം മാത്രമേ പറയുന്നുള്ളൂ. ആ തടവുകാരായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്, മുലയൂട്ടുന്ന സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരു പെണ്ണത അന്വേഷിച്ച് നടക്കുന്നു, അങ്ങനെ ഒരു കുട്ടിയെ തെരഞ്ഞു പിടിക്കുന്നു, ആ കുട്ടിയെ തന്റെ മാറോട് ചേർത്ത് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർആ ത്വാരിഹതൻ വലദഹ ഫിന്നാർ, ഈ പെണ്ണ് തെരഞ്ഞുപിടിച്ച് കുട്ടിയെ തേടി ആ കുട്ടിയെ മാറോട് ചേർത്ത് തന്റെ മുലപ്പാൽ, ചില ഹദീസിലുള്ളത് പാല് കറന്നു കുടിപ്പിച്ചു എന്നാണ്, അങ്ങനെ പാല് കറന്നു കൊടുക്കുന്ന ആ പെണ്ണ് തന്റെ കുട്ടിയെ തീയിലെറിയും എന്ന് നിങ്ങൾ ആരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഇല്ല, ഒരിക്കലും ആ പെണ്ണിന് തന്റെ കുട്ടിയെ തീയിലേക്കെറിയാൻ സാധിക്കുകയില്ല, കാരണം അത്രത്തോളം റഹ്മത്ത് ഈ പെണ്ണ് ആ കുട്ടിയോട് കാണിക്കുന്നുണ്ട് എന്ന് സഹാബികൾ മറുപടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി വലദിഹ, ഈ സ്ത്രീ തന്റെ മക്കളോ തന്റെ കുട്ടിയോട് എത്ര കാരുണ്യം കാണിക്കുന്നുവോ അതിനേക്കാൾ തന്റെ അടിമകളോട് റഹമത്തുള്ളവനാകുന്നു അല്ലാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നബി എന്താ പറഞ്ഞത്? വിശ്വാസികളോട് ഏറ്റവും കരുണയുള്ളവൻ എന്നല്ല, ബിഇബാദിഹി അവന്റെ അടിമകളോട്, അടിമ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ മനുഷ്യരും ജിന്നുകളും ഒക്കെ, അത് മലക്കുകളും ഒക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ അടിമകളോട് അള്ളാഹു ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനാണ് ഈ പെണ്ണ് തന്റെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തേക്കാൾ. അപ്പൊ നോക്കൂ, അവിടെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ സൃഷ്ടികൾക്കും ധാരാളമായി കരുണ ചെയ്യുന്നവൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇതാ ഞാൻ പറഞ്ഞത്, പത്ത് ആയിരത്തിലധികം പേജുകളുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അതിൽ ചെറുതും വലുതൊക്കെ ഉള്ള പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ എന്ത്, ഓരോപ്പം അള്ളാഹ് അർറഹ്മാൻ അതിന്റെ അർത്ഥവ്യാപ്തി എന്താണ്, അത് പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ എന്താണ്, ഫായിദകൾ എന്താണ്, എന്തൊക്കെ അതിൽ നിന്നൊരു വിശ്വാസി മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും സലഫുകളുടെ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. നമ്മളെ മലയാളത്തിൽ അങ്ങനെ പുസ്തകങ്ങളില്ല. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. എന്തിനാണ്? ഇതൊന്നും ആരുടെയും സ്വന്തം വകയെ എഴുതിയതല്ല. ആയത്തുകളെ ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സലഫുകളുടെ അഥറുകൾ കൊണ്ടും വ്യാഖ്യാനിച്ച് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ വിശേഷിപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി റഹീം എന്ന് ഓതുമ്പോൾ എന്താണ് ഈ റഹ്മാൻ, എന്താണ് ഈ റഹീം, എന്താണ് ഈ റബ്ബുൽ ആലമീൻ, അപ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച റഗബത്തും റഹബത്തുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നതും. ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിന്റെ പേരുകളെല്ലാം നല്ലവയാണ് എന്ന് സൂചിപ്പിച്ചു. ഇനി അള്ളാഹുവിന്റെ പേരുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, അൽ ഇസ്മുൽ അഅലം. ഇനി അള്ളാഹുവിന്റെ പേരുകളിൽ സ്വതന്ത്രമായി പറയപ്പെടുന്ന പേരുകളുണ്ട്. കരകൾ എഴുതുണ്ടോ? സ്വതന്ത്രമായി ഉപയോഗിക്കപ്പെടുന്ന പേരുകൾ, രണ്ടെണ്ണം ചേർത്ത് ഇരട്ടയായി ഉപയോഗിക്കപ്പെടുന്ന പേരുകൾ, ഇരട്ടയായി മാത്രം പറയാവുന്ന പേരുകൾ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ അള്ളാഹുവിന്റെ പേരുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഓ അല്ലാഹ്, അത് മാത്രം പറയപ്പെടുന്നു. അള്ളാഹിന്റെ പേരാണ് അർറഹ്മാൻ, അലീം, ഖബീർ, ബസീർ, സമീർ, ഇങ്ങനെ സ്വന്തമായി ഉപയോഗിക്കപ്പെടുന്ന പേരുകൾ. അപ്പോൾ അലീം അല്ലെങ്കിൽ ഖബീർ എന്നൊക്കെ ആ പേര് മാത്രം പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ സിഫത്തുകളെ, ഗുണത്തെ ആ പദങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ പേര് സ്വതന്ത്രമായി പറയുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും പൂർണമായ ഒരു സിഫത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നു. രണ്ടാമത്തേത്, മറ്റൊരു പേരുമായി ചേർത്ത് ഉപയോഗിക്കപ്പെടുന്ന പേരുകളാണ്. അതിൽ ചിലത് സ്വതന്ത്രമായി പറയപ്പെട്ടവ തന്നെ മറ്റൊന്നുകൂടി ചേർത്തുകൊണ്ട് സ്വതന്ത്രമായി ഉപയോഗിക്കപ്പെട്ടവയുമുണ്ട്. ഇപ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അല്ലാഹുവിന്റെ സ്വതന്ത്രമായ ഒരു വിശേഷണമാണ്, ഒരു പേരുമാണ്. അൽ ഖയ്യൂം, അത് അല്ലാഹുവിന്റെ സ്വതന്ത്രമായി പറയാവുന്ന ഒരു പേരാണ്, അല്ലാഹുവിന്റെ സിഫത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഇനി ഇത് രണ്ടും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ രണ്ടായി തിരിക്കാം, സമയമുണ്ടെങ്കിൽ പിന്നെ വിശദീകരിക്കാം. പിന്നെ സിഫാത്തുൻ ദാത്തിയ, സിഫാത്തുൻ ഫിഇലിയ്യ, അല്ലാഹുവിന്റെ ദാത്തിനെ സൂചിപ്പിക്കുന്ന സിഫത്തുകൾ. ഉദാഹരണത്തിന് കണ്ണ്, കയ്യ്, അതുപോലെ തന്നെ ഹയാത്ത്, ഇതുപോലുള്ള അള്ളാഹുവിന്റെ ദാത്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് കാണുക, കേൾക്കുക, അറിയുക പോലുള്ള, സൃഷ്ടിക്കുക ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങൾ, അതിനാണ് സിഫാത്തുൻ ഫിഇലിയ്യ എന്ന് പറയുന്നത്. ഇവിടെ അൽ ഹയ്യ് എന്നത് അള്ളാഹുവിന്റെ എല്ലാ ദാത്തിയായ സിഫത്തുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ്. എന്ന് പറഞ്ഞാൽ ഹയ്യ് എന്ന് പറയുമ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു ജീവൻ മാത്രമല്ല അള്ളാഹുവിനുള്ളത്. ആ ജീവൻ പരിപൂർണമായ ഒരു വിശേഷണമാകണമെങ്കിൽ അള്ളാഹുവിന് റഹ്മത്ത് എന്ന ഗുണമുണ്ടാകണം. കാണുക, കേൾക്കുക, അറിയുക, കഴിയുക, ജീവനുണ്ടാവുക, ഇതുപോലുള്ള ചില ഗുണങ്ങൾ ഈ ഹയാത്ത് എന്ന ഗുണവുമായി അനിവാര്യമായി ഉണ്ടാകേണ്ടവയുണ്ട്. ഇതിനാണ് സിഫാത്തുൽ കമാൽ എന്ന് ചില ആളുകൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ ദാത്തിയായ സിഫത്തുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് അൽ ഹയ്യ്. അൽ ഹയ്യൂം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. കാരണം എന്താ, ഹയ്യൂം എന്നാൽ എല്ലാറ്റിനെയും ജഗന്നിയന്താവ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ് അൽ ഹയ്യൂം എന്ന വാക്കിനർത്ഥം. അപ്പൊ നിയന്ത്രിക്കണമെങ്കിൽ ഒരാൾക്ക് കാണാൻ കഴിയണം, കേൾക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ സാധിക്കണം, നിയന്ത്രണ ശക്തിയുണ്ടാകണം, ഇച്ഛാശക്തിയുണ്ടാകണം, അതുപോലെ തന്നെ ഇസ്സത്ത്, പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം, ഇതൊക്കെ ഉണ്ടാകണം. ഈ ഒരു കഴിവും ഗുണവും ഒത്തിണങ്ങിയ ഒരു ഹയ്യൂമ് അതാര് മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ അൽ ഹയ്യൂം എന്നുള്ള വിശേഷണം. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഹയ്യും ഖയ്യൂമും രണ്ട് സ്വതന്ത്രമായ വിശേഷണങ്ങളാണ്. പക്ഷേ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അൽ ഹയ്യുൽ ഖയ്യൂം, അതുപോലെ തന്നെ ഹദീസുകളിലും പല സ്ഥലങ്ങളിലും അൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയിൽ വന്നതുപോലെ രണ്ടും ചേർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും രണ്ട് സ്വതന്ത്രമായ വിശേഷണങ്ങൾ രണ്ടും ചേർത്ത് പറയുമ്പോൾ എന്തുണ്ടായിത്തീരുന്നു? രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകമായ ഒരു വിശേഷണം അതിന് ലഭിക്കുന്നു. അപ്പൊ വെറും ഹയ്യെന്നോ വെറും ഖയ്യമെന്നോ പറയുമ്പോഴുള്ള ഒരു അർത്ഥമല്ല, അല്ലെങ്കിൽ ആശയതലമല്ല അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് രണ്ട് പദവും കൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ഇതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അൽ അസീം, അസീസ്, അൽ ഹക്കീം, ഇത് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ്. എന്നാൽ ഖുർആനിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ശരീഅത്ത്, അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങൾ, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ആയാത്തുകൾ, അത്തരം അതുപോലെ തന്നെ രക്ഷ, ശിക്ഷ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിനെക്കുറിച്ച് അൽ അസീസുൽ ഹക്കീം എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ എന്താ അസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രതാപവാൻ എന്ന് പറയുന്നു. എന്നാൽ സൃഷ്ടികളെക്കുറിച്ച് പ്രതാപവാൻ എന്ന് പറയാം, അസീസ് എന്ന് അലിഫ്ലാം അല്ലാതെ ഉപയോഗിക്കാം. ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ ആ ഈജിപ്തിലെ ഭരണാധികാരിയെ സംബന്ധിച്ച് അസീസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ അസീസ് അല്ല അള്ളാഹുവിൻ, അള്ളാഹുവിനെ കുറിച്ച് അസീസ് എന്ന് പറയുമ്പോൾ ദുനിയാവിൽ നമുക്കൊക്കെ ഒരു അന്തസ്സും അഭിമാനവുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഇസ്സത്ത് നമ്മുടെ ഇസ്സത്ത് പോലെയല്ല, നമ്മൾ അസീസ് ആകുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ അസീസ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കാൻ, ആ തീരുമാനിച്ച കാര്യം യാതൊരുവിധ മാറ്റവും വരാതെ നടപ്പിലാക്കാൻ കഴിവുള്ളവനാരോ അവനെ ഇസ്സത്തുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമ്മൾ പലതും തീരുമാനിക്കുന്നു, പലതും ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. നടപ്പിലാക്കുന്നത് ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാകണമെന്നില്ല. നടപ്പിലാകുമ്പോൾ ഉദ്ദേശിച്ച ഫലമല്ല ഉണ്ടാവുക. ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അതിൽ കുറവ് വരാം, ചിലപ്പോൾ വിപരീത ഫലമുണ്ടാകാം. ഇതാണ് നമ്മുടെ ഇസ്സത്തും അള്ളാഹുവിന്റെ ഇസ്സത്തും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അള്ളാഹുവിന്റെ ഇസ്സത്ത്, അള്ളാഹു അസീസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉദ്ദേശിച്ചത് നടപ്പിലാക്കാനും നടപ്പിലാക്കിയത് നിയന്ത്രിക്കാനും എങ്ങനെ ഉദ്ദേശിച്ചുവോ അങ്ങനെ നടപ്പിൽ വരുത്താനും കഴിയുന്നു. ആ ഇസ്സത്തുള്ളവനാണ് അള്ളാഹു തആല. അതോടൊപ്പം ഹക്കീം എന്നുകൂടി ചേർത്ത് പറയുമ്പോൾ, ഹക്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ യുക്തിമാൻ, തത്വജ്ഞാനി പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അള്ളാഹു യുക്തിമാനാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു യുക്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണെങ്കിലും ഇനി ഏത് ഭാഷയിലാണെങ്കിലും എന്തായനർത്ഥം, അറിവ് എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് അലീമാണ്, ഹബീറാണ്, ലത്തീഫാണ് എന്നൊക്കെ ഇതേ അർത്ഥം കിട്ടുന്ന കാര്യം പേരുകൾ ഖുർആനിൽ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഹക്കീം എന്ന് പറയുമ്പോൾ അള്ളാഹു യുക്തിമാനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിവരലോണാണ് എന്നൊരർത്ഥമാണോ? അല്ല ഹക്കീം എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു യുക്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അത് നടപ്പിൽ വരുത്തുമ്പോൾ എന്തുണ്ടാകും എന്ന് മനസ്സിലാക്കുവാനും അത് നിയന്ത്രിക്കാൻ അതിന്റെ ഫലങ്ങൾ നിയന്ത്രിക്കാനും ആവശ്യമായ അറിവും യുക്തിയും എന്ത് എന്നുള്ള അറിവോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നവൻ അവനാണ് യുക്തിമാൻ. നമ്മളെ കൂട്ടത്തിൽ വലിയ വിവരമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ ആ വിവരമുള്ളവൻ ചിലതൊക്കെ ആലോചിക്കും, ആലോചിച്ചത് നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച രീതിയിൽ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കാനോ അനന്തരഫലങ്ങളെ മുൻകൂട്ടി കണ്ടെത്തുവാനോ നമ്മളെ അറിവുള്ള ഹക്കീമാണ് എന്ന് പറയുന്ന ഒരാൾക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അള്ളാഹു ഹക്കീമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന അങ്ങനെയുള്ള യുക്തിമാൻ, ആ യുക്തിമാൻ അല്ല മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അസീസും ഹക്കീമും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അള്ളാഹുവിടെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നത്, സൃഷ്ടികളോട് നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇന്നാലിന്ന നിയമങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന ഫലങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ പ്രതിഫലങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിവുള്ള ഇസ്സത്തും ഹിക്മത്തുമുള്ളവൻ ഈ പറയപ്പെട്ട ശിക്ഷകൾ നടപ്പിലാക്കാനും അത് അനുഭവിപ്പിക്കുവാനും അതിൽ കുറവോ കൂടുതലോ വരുത്താതെ, ന്യായമായത് കുറഞ്ഞു പോകാതെ, അനർഹമായത് നൽകാതെ, അങ്ങനെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ നീതിപൂർവം രക്ഷയും ശിക്ഷയും നിയമവും കാര്യങ്ങളും എല്ലാം നടപ്പിൽ വരുത്താൻ കഴിയുന്ന ഒരു ശക്തി എന്ന ഒരു ആശയതലം അൽ അസീസുൽ ഹക്കീം എന്ന് പറയുമ്പോൾ ഉണ്ടായിത്തീരുന്നു. അപ്പൊ അതാണ് രണ്ട് നാമങ്ങൾ കൂട്ടിച്ചേർത്ത് പറയപ്പെടുന്ന പേരുകൾക്കുണ്ടാകുന്ന സവിശേഷത. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ രണ്ടെണ്ണം ചേർത്ത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള പേരുകൾ. പറഞ്ഞ മനസ്സിലായി? രണ്ടും നമ്മൾ വ്യത്യാസം എന്താ? ആദ്യം പറഞ്ഞത് സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന നാമങ്ങൾ, രണ്ടാമത്തേത് സ്വതന്ത്രമായവ ചിലത് എന്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ എന്തുണ്ടായിത്തീരുന്നു? പ്രത്യേകമായ ഒരു അർത്ഥതലം, ആശയതലം അതിൽ ലഭിക്കുന്നു. അപ്പൊ അത് സ്വതന്ത്രമായും പറയാം, കൂട്ടിച്ചേർത്ത് പറയപ്പെട്ട സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർത്ത് പറയണം, അതിന് പ്രത്യേകമായ ഒരാശയം കിട്ടുന്നു. എന്നാൽ അതുപോലെയല്ല ഈ മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തേത് രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത പേരുകളാണ്, പക്ഷേ അത് കൂട്ടിച്ചേർത്ത് ഒരുമിച്ചല്ലാതെ അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കൂട്ടിച്ചേർത്തല്ലാതെ അള്ളാഹുവിന്റെ ആ പേരുകൾ പറയാൻ പാടില്ല. ഏത് ഉദാഹരണത്തിന്, അള്ളാഹു ഉപകാരം ചെയ്യുന്നവനാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നഫ്ഉം ളറും, ഉപകാരവും ഉപദ്രവവും, ഖൈറും ഷർറും രണ്ടും വരുത്തുന്നവനാരാ? അള്ളാഹുവാണ്. അപ്പൊ രണ്ടും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കൽ ഈമാനിന്റെ കാര്യങ്ങളിൽ, ആറ് കാര്യങ്ങളിൽപ്പെട്ട അനിവാര്യമായ ഒരു ഘടകമാണ്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉപകാരം ചെയ്യുന്നവൻ എന്ന് മാത്രം ഖുർആനിൽ ഒരു പേരായി ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ളുറു വരുത്തുന്നവൻ എന്ന് സ്വതന്ത്രമായി ഒരു പേരായി ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ ഉപയോഗിക്കപ്പെട്ടത് അന്നാഫിഉല്ലാറു എന്നാ, ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം വരുത്തുന്നവനും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇതേപോലെ അള്ളാഹു നൽകുന്നവനാണ്, തടയുന്നവനാണ്. ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആരുമില്ല. നമസ്കാര ശേഷം നമ്മൾ ചെല്ലുന്ന ദിക്ര് പ്രാർത്ഥനയിൽ കാണാം. ഇതൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പൊ നൽകുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹുവിനെക്കുറിച്ച് നൽകുന്നവൻ അല്ലെങ്കിൽ തടയുന്നവൻ എന്നും രണ്ടും വേറെ വേറെ ഇസ്മുകളായി അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് അൽ മുഅ്തി അൽ മാനിഉ, നൽകുന്നവനും തടയുന്നവനുമായവൻ. അങ്ങനെ പറയാൻ കാരണം എന്താ? വേർതിരിച്ചു പറയുമ്പോൾ അതിന് തെറ്റായ ചില അർത്ഥങ്ങൾ ഒരുപക്ഷെ തോന്നിയേക്കാം. അങ്ങനെ തോന്നാതിരിക്കാനാണ് ഇത് രണ്ടും ചേർത്ത് അള്ളാഹു പറഞ്ഞതും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട്, മൂന്നല്ല ഇസ്മുൽ അഅളമടക്കം നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ഒന്നാമത്തെ അടിസ്ഥാന തത്വവുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇഹ്തിമാലോ തക്ദീറോ ഇല്ല. അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങൾ എല്ലാം പൂർണ്ണമാണ്, പക്ഷേ ഈ പൂർണ്ണ നാമവിശേഷണങ്ങളിൽ ന്യൂനതകൾ വരാനുള്ള, സങ്കൽപ്പിക്കാനുള്ള സാഹചര്യമോ അതുപോലെ തന്നെ അങ്ങനെ ഒരു സാധ്യതയോ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്ത്? ഷെയ്ഖ് ഉസൈമീൻ തന്നെ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ ഒരു ഷർഹുണ്ട്, അദ്ദേഹത്തിന് അത് പ്രസിദ്ധി മഹ്തൂത്താണ്. ഇനി അത് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ ഷർഹിൽ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ നാമങ്ങൾ, അതിൽ ചില നാമങ്ങൾ രണ്ട് അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ളവയുണ്ട്. ഒരു പേരിന് രണ്ട് അർത്ഥങ്ങളുണ്ടാകാം, രണ്ട് മാനയുണ്ടാകാം. അതിൽ ഒരു അർത്ഥം നല്ലതാകാം, മറ്റൊരു അർത്ഥം ചീത്തയാകാം. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇസ്മായി ഉപയോഗിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് അത്തരമൊരു സിഫത്ത് അള്ളാഹുവിനുണ്ടാകാം. ഉദാഹരണമായി അദ്ദേഹം ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? കലാം എന്നുള്ളത്. കലാം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ സംസാരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അതിന്റെ വ്യാഖ്യാന വിശദീകരണങ്ങളിൽ പല പഴച്ച കക്ഷികൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹു സംസാരിക്കുന്നു, പക്ഷേ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമല്ല, അത് അള്ളാഹുവിന്റെ സംസാരത്തിന്റെ ഹിക്കായത്താണെന്നൊരു കൂട്ടർ, വേറൊരു കൂട്ടർ അത് അള്ളാഹുവിന്റെ കലാമിന്റെ ഇബാറത്താണ് എന്നൊരു കൂട്ടർ, അള്ളാഹു പണ്ട് സംസാരിച്ചിരുന്നു എന്നാൽ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഇപ്പോൾ സംസാരിക്കുകയില്ല എന്ന് ചില ആളുകൾ, അള്ളാഹുവിന് സംസാരമുണ്ട് പക്ഷേ അതിന് ശബ്ദമോ അക്ഷരമോ പദങ്ങളോ ഇല്ല എന്നുള്ള അഭിപ്രായം, ഇങ്ങനൊക്കെ പല അഭിപ്രായങ്ങളിലുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്താ? അള്ളാഹുവിന് കലാമുണ്ട്, പണ്ട് സംസാരിച്ചിട്ടുണ്ട്, ഇനി ഉദ്ദേശിക്കുമ്പോഴൊക്കെ അള്ളാഹു സംസാരിക്കും, ഇനിയും സംസാരിക്കും. അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്, അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങളുണ്ട്, അതിന് ശബ്ദങ്ങളുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. അപ്പോ അള്ളാഹു സംസാരിച്ചു, ഇനി സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഹദീസുകളിലും ഉപയോഗിക്കപ്പെട്ടത് കാണാം. പരലോകത്ത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ പല ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവിടെ ലായുഖല്ലിമുഹുമുല്ലാ, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. അപ്പൊ എന്താ, പണ്ടൊന്നോ സംസാരിച്ചു എന്ന് സംസാരിക്കില്ല എന്നാണോ? അല്ല, ഖിയാമത്ത് നാളിൽ അള്ളാഹു ആ ആളുകളോട്, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരോട് സംസാരിക്കുകയില്ല. അപ്പൊ എന്താ, സംസാരം ഇനിയും ഉണ്ടാകാം. അപ്പൊ സംസാരം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. പക്ഷേ ആ സിഫത്ത് സംസാരിക്കുന്നവൻ എന്ന ഒരു പേര് അള്ളാഹുവിനില്ല. മുത്തക്കല്ലിം, സംസാരിക്കുന്നവൻ, അങ്ങനെ അള്ളാഹുക്ക് ഒരു പേരുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അള്ളാഹുവിന് കലാമുണ്ട്, അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്, അള്ളാഹു സംസാരിക്കുന്നുണ്ട്, അള്ളാഹു സംസാരിക്കും. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് പറയാം. പക്ഷേ അള്ളാഹുവിന് സംസാരിക്കുന്നവൻ മുത്തക്കല്ലിം എന്ന ഒരു പേര് അള്ളാഹുവിന് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹു യുരീദുമാ യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ നടപ്പിലാക്കുന്നു, ഉദ്ദേശിക്കുന്നു. യശാവു യുരീദു, അതുപോലെ തന്നെ അറാദ, ഉദ്ദേശിച്ചു, ഉദ്ദേശിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചു, ഉദ്ദേശിച്ചാൽ. യശാഉ, അവൻ ഉദ്ദേശിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു മുരീദ് എന്നൊരു പേര് അള്ളാഹ്ക്കില്ല. ഉദ്ദേശിക്കുന്നവൻ എന്നൊരു പേര് അള്ളാഹ്ക്കില്ല. അള്ളാഹു ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ, പക്ഷേ ചെയ്യുന്നവൻ ഫാഇൽ എന്ന ഒരു പേര് അള്ളാഹ്ക്കില്ല. ഇതൊക്കെ ഉദാഹരണമായി പണ്ഡിതവനെ പറഞ്ഞതാണ്. എന്തുകൊണ്ടാ? അപ്പൊ സംസാരിക്കുന്നവന്റെ സംസാരത്തിൽ രണ്ട് തലങ്ങളുണ്ടാകാം. നല്ലത് സംസാരിക്കുക, സംസാരിക്കുന്നവൻ എന്തും സംസാരിക്കാം, ചീത്ത കാര്യങ്ങളും സംസാരിക്കാം. ഉദ്ദേശിക്കുന്നവൻ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കാം, നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കാം, ചീത്ത കാര്യങ്ങളും ഉദ്ദേശിക്കാം. ചെയ്യുന്നവൻ നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. അപ്പൊ ഇവിടെയൊക്കെ രണ്ട് അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടർത്ഥങ്ങൾക്ക്, ആ രണ്ടർത്ഥങ്ങളിൽ ഒന്ന് നല്ലതും ഒന്ന് ചീത്തയുമാണെങ്കിൽ, ഈ നല്ലതും ചീത്തയുമായ രണ്ട് അർത്ഥങ്ങൾ വരാവുന്ന പേരുകൾ അള്ളാഹുവിന്റെ പേരുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞില്ലേ, അള്ളാഹുവിന് ആ സിഫത്തുണ്ട്, പക്ഷേ ആ സിഫത്തിൽ നിന്നൊരു പേര് അള്ളാഹ് ഉപയോഗിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? അങ്ങനെ ഒരു ന്യൂനതയുടെ സാധ്യത അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാതിരിക്കാനാണ്, അങ്ങനെ സങ്കല്പിക്കാനുള്ള സാധ്യതയും ഇല്ലാതിരിക്കാനാണ്. അതുപോലെ എന്നാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഖബറായി പറയാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സഹീഹുൽ ബുഖാരിയുടെ ഷർഹിൽ ഇമാം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ ആ കാര്യം വിശദീകരിച്ചതായി കാണാം. ലാ യസിഹു അള്ളാഹുവിനെ കുറിച്ച് മുത്തക്കല്ലിമെന്നോ മുരീദെന്നോ ഉദ്ദേശിക്കുന്നവനെന്നോ സംസാരിക്കുന്നവനെന്നോ ഒരു പേര് പറയാൻ പറ്റുകയില്ല. ലാക്കിൻ യൂസഫു എന്നാൽ അള്ളാഹുവിന് സിഫത്തായി പറയാം, ബി അന്നഹു മുത്തക്കല്ലിമുൻ, അള്ളാഹു സംസാരിക്കുന്നവനാണ്, ഔ മുരീദുൻ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ് എന്നൊരു ഖബറായി, അള്ളാഹു സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കുന്നവനാണ് ഉദ്ദേശിക്കുന്നവനാണ് എന്ന അള്ളാഹുവിനെ കുറിച്ച് ഒരു അറിയിപ്പ്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഖബറായി പറയാം, പക്ഷെ എന്തായി പറയാൻ പറ്റൂല, ഒരു ഇസ്മായി പേരായി പറയാൻ പറ്റുകയില്ല. കാരണം ഇസ്മിനേക്കാൾ ആമായി ഉപയോഗിക്കാവുന്നതാണ് ഖബർ എന്നുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പേരുകളെ സംബന്ധിച്ച് പരാമർശിച്ചടുത്ത് നമുക്ക് കാണാം, പേരുകൾ നാല് തലത്തിലുണ്ടാകും. ഒന്ന്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ ഒരു 10-20 കായതകൾ പറയാനുണ്ട്, ഒന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എത്തുന്നിടത്തെത്തും, പറയണത് മനസ്സിലാകുന്ന രീതിയിൽ പറയാന്നുള്ളതാണ്. വരണ മനസ്സിലാവേണ്ടോ, വിഷയത്തിന് കുറച്ച് ഒരു പ്രയാസം ഉണ്ടാകാം, മനസ്സിലായില്ലേ? ഇൻഷാല്ല നമ്മൾ തുടരുമല്ലോ, പിന്നെയും പറയാം. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പേരുകളിൽ ഒന്ന് യാതൊരു ന്യൂനതക്കും സാധ്യതയില്ലാത്ത ഏറ്റവും പൂർണമായ പേരുകൾ ഒന്ന്, ഇതാണ് അള്ളാഹുവിന്റെ പേരുകൾ, മനസ്സിലെ? ന്യൂനതയ്ക്ക് യാതൊരു തകരാറുമില്ലാത്തത്, അല്ല ഒരു സാധ്യതയില്ലാത്തത്. രണ്ടാമത്തേത്, ന്യൂനതയ്ക്ക് സാധ്യതയുള്ള, ന്യൂനത മാത്രമുള്ള, ന്യൂനതയ്ക്ക് സാധ്യതയല്ല, ന്യൂനത മാത്രമുള്ള പേരുകൾ, അത്തരം പേരുകളും ആർക്കുണ്ടാവുകയില്ല, അള്ളാഹുവിനുണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, അള്ളാഹുവിനെ സംബന്ധിച്ച് ജൂതക്രിസ്ത്യാനികളും മറ്റുള്ള ആളുകളും ഉപയോഗിച്ച വാക്ക് അള്ളാഹു ഫക്കീർ നഹനു അഗ്നിയ, അല്ല ഫക്കീറാണ് ഞങ്ങൾ ധനികന്മാരാണെന്ന് ജൂതന്മാർ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഫക്കർ, ദാരിദ്ര്യം എന്നത് അതിലൊരു നന്മയില്ല, മറിച്ചത് മുഴുവൻ എന്താണ്, കുറവാണ്. ദാരിദ്ര്യം മനുഷ്യർക്ക് ഉണ്ടാകാൻ പറ്റുമോ, അതുകൊണ്ട് അപകടം ഉണ്ടോ അല്ലെന്നല്ല അവിടെ പറയുന്നത്. ദാരിദ്ര്യം എന്നത് ഒരു നഖ്സാൻ, ഒരു ന്യൂനതയാണ്. അപ്പോ ആ നഖ്സ് തോന്നാവുന്ന അല്ലെങ്കിൽ നഖ്സ് മാത്രമുള്ള ഫക്കീർ എന്ന ഒരു പേര് ആർക്കില്ല, അള്ളാഹുവിന് ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ അജിസ്, അശക്തത, കഴിവുകേട്, അതൊരു നഖ്സാൻ, ഒരു ന്യൂനതയാണ്. അള്ളാഹുവിനെ കുറിച്ച് ആജിസ് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു ആളുകളെ ഇങ്ങോട്ട് വഞ്ചിക്കുന്നവരോട് അതേ രീതി അങ്ങോട്ട് സ്വീകരിക്കുന്നു അല്ലേ. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് വഞ്ചകൻ എന്നൊരു പേരുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് ആരാണോ ചതി നടത്തുന്നത്, ഖുർആനിൽ ബക്കറ, സൂറത്തുൽ ബക്കറ, കടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ചതി നടത്തുന്നവർ അങ്ങോട്ടും അതേ രീതി അള്ളാഹ് സ്വീകരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന് ഹായിൻ എന്നൊരു പേരില്ല. കാരണം എന്താ, അതിൽ ഒരിക്കലും നന്മയുടെ ഒരു വശമില്ല. പിന്നെ എന്തേയുള്ളൂ, നഖ്സിന്റെ, അപൂർണതയുടെ, പോരായ്മയുടെ വശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു പേര് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയപ്പെടുകയില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ഖൈർ, കമാല്, പൂർണത മാത്രമുള്ളത്, അതാണ് അള്ളാന്റെ പേര്. നഖ്സിന് എന്തെങ്കിലും സാധ്യതയുള്ളത് അള്ളാഹുവിന്റെ പേരായി ഉണ്ടാവുകയേയില്ല. മൂന്നാമത്തേത്, മാ യദുല്ലു അലൽ കമാൽ ലാക്കിൻ യഹ്മിലു നഖ്സ ബിത്തഖ്ദീരി ദിഹ്നി. മൂന്നാമത്തേത്, കമാൽ പൂർണതയുടെ അർത്ഥം ഉൾക്കൊള്ളുന്നു, പക്ഷേ അതിൽ ന്യൂനതക്കും ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ഏതാ, മുരീദ്, ഷായി, അതുപോലെ ഫായിൽ, മുത്തക്കല്ലിൻ എന്നുള്ളത്. അതിൽ ഹൈറുണ്ട്, അതോടൊപ്പം എന്തിനും സാധ്യത ഉണ്ട്, നഖ്സ് ന്യൂനതക്കും സാധ്യത ഉണ്ട്. നന്മയും ഉദ്ദേശിക്കാം, നന്മയും പറയാം, തിന്മയും പറയാം. നന്മ ഉദ്ദേശിക്കാം, തിന്മയും ഉദ്ദേശിക്കാം. അതുകൊണ്ട് തന്നെ മുരീദ്, മുത്തക്കല്ലിം അതുപോലുള്ള പേരുകൾ അള്ളാഹ് ഇല്ലാതെ പോയത് അതിൽ നഖ്സിന് സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പൊ രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം പറയും. രണ്ടാമത്തതും മൂന്നാമത്തെ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടാമത്തേതിൽ നഖ്സ് ന്യൂനത മാത്രമേ ഉള്ളൂ, മൂന്നാമത്തേതിൽ കമാലുണ്ട്, നഖ്സിന് സാധ്യതയുമുണ്ട്. ചിലപ്പോ അങ്ങനെ തോന്നാം, അതുകൊണ്ടാണ് അത്തരം പേരുകൾ അള്ളാഹുവിന് ഇല്ലാതെ പോയത്. നാലാമത്തേത്, മാ യദുല്ലു അലൽ നഖ്സ് ഫി ഹാലിൻ വഅലൽ കമാൽ ഫി ഹാലിൻ വയഹ്മിലുൽ വജ്ഹൈൻ ഫി നഫ്സിൽ മാന. നഖ്സിനും കമാലിനും രണ്ടിനെയും സൂചിപ്പിക്കുന്നത്, രണ്ടിനും സാധ്യത ഉണ്ട്, അത്തരം പേരുകളും ആർക്കില്ല, അള്ളാഹുവിനില്ല. ഉദാഹരണം എന്താ, ഇപ്പോ യംകുറൂനവ യംകുറുല്ല, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു സൂത്രം പ്രയോഗിക്കുന്നവർ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അള്ളാഹ് ഉത്തമൻ, അള്ളാഹുവാണ്. അതുപോലെ തന്നെ കപടവിശ്വാസികൾ പരിഹസിക്കുന്നു. അള്ളാഹുവും എന്ത് ചെയ്യുന്നു? യസ്തഹസി ഉബിഹിൻ, അവരെ പരിഹസിക്കുന്നു. അപ്പൊ പരിഹസിക്കുക, അതുപോലെ തന്നെ അവർ ചതി നടത്താൻ പിന്നെ കുതന്ത്രങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു, അള്ളാഹു അവർക്കെതിരിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അല്ലെ, യൂസഫ് നബിന്റെ സഹോദരന്മാർ യൂസഫ് നബിയെ കുറിച്ച് തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു ആരാണ്? ഖിദ്ന അലി യൂസുഫ് കദാലിക ഖിദ്ന അലി യൂസുഫ്, അപ്രകാരം യൂസുഫിന് വേണ്ടി നമ്മളും കൈദ് സൂത്രം തന്ത്രം ഉപയോഗിച്ചു. അല്ലേ, പക്ഷേ അത് ഒരു സന്ദർഭത്തിൽ നല്ലതാണ്, ചില സന്ദർഭത്തിൽ അത് എന്തായി തീരും? മോശമായി തീരും. അതായത് ഈ പറയപ്പെട്ട സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ സിഫത്തായി പറയുമ്പോൾ പരിഹാസം എന്ന് പറയുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഹസിക്കുന്നവരെ ഇങ്ങനെ പരിഹസിക്കുന്ന ആള് അല്ല എന്നാണോ? അല്ല, ഇങ്ങോട്ട് പരിഹസിക്കുന്നവനോട് അതേ നിലപാട് അള്ളാഹു സ്വീകരിക്കുന്നു, ഇങ്ങോട്ട് തന്ത്രം പ്രയോഗിക്കുന്നവനോട് അങ്ങോട്ട് അതേ തന്ത്രം അള്ളാഹു പ്രയോഗിക്കുന്നു, അതുപോലെ ബാക്കിയുള്ളതും. അപ്പോ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ അള്ളാഹു യസ്തഹസിഉ അല്ലെങ്കിൽ യുഹാദിഉ അല്ലെങ്കിൽ യംകുറു യകീദു എന്നൊക്കെ പറയുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സിഫത്താണ്. ആ സന്ദർഭത്തിൽ അല്ലാതെയാണ് പറയുന്നതെങ്കിൽ അള്ളാഹു തന്ത്രം ഉപയോഗിക്കുന്നു, അള്ളാഹു ചതി നടത്തുന്നു, അള്ളാഹു പരിഹസിക്കുന്നു എന്ന് മാത്രം പറയുകയാണെങ്കിലോ അതെന്താ? എന്താണ്? ന്യൂനതയാണ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ പറയപ്പെട്ട സന്ദർഭങ്ങളിൽ അത് നല്ലതാണ്, അല്ലാത്തപ്പോൾ അത് പോരായ്മയാണ്. അത്തരം പേരുകളും ആർക്കും ഉപയോഗിക്കപ്പെട്ടില്ല, അള്ളാഹു ഉപയോഗിക്കപ്പെട്ടില്ല. ഇതുകൊണ്ടാണ് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് സൂത്രക്കാരൻ തന്ത്രക്കാരൻ മാഖിർ അല്ലെങ്കിൽ മുസ്തഹസി പരിഹസിക്കുന്നവൻ അല്ലെങ്കിൽ മുഹാദിഅ ചതി നടത്തുന്നവൻ എന്നുള്ള ചതി എന്നാൽ ആ നിലക്കുള്ള ഖുദ്അഅത്ത് നടത്തുന്നവൻ എന്നുള്ള പേരുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടാത്തത്. അപ്പൊ ഒരു പേരിന് നാല് തലത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകാം. ഈ പറയപ്പെട്ടതിൽ ഒരു തലത്തിലുള്ളത് മാത്രമേ അള്ളാഹുവിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. അതെന്ത് മാത്രമാണ്? ഖമാൽ, പൂർണതയ്ക്ക് മാത്രം സാധ്യതയുള്ള പേരുകൾ, അത് മാത്രമേ അള്ളാഹുള്ളൂ. എന്തുകൊണ്ട്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരുകൾ മുഴുവൻ ഖൈറ, ഏറ്റവും ഉത്തമമായ അഹ്സനായ പേരുകളാകുന്നു. അപ്പോൾ ഒറ്റ ഖായിദ മാത്രം ഇവിടെ പറഞ്ഞു. ഇനി പറയാൻ സമയമല്ല. ഇനി ഒരുപാട് പത്തിരുപതോളം നിയമങ്ങൾ, ഇത് ഇസ്മിന്റെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി സിഫത്തുമായി ബന്ധപ്പെട്ട ഇതുപോലെ 80 കാര്യങ്ങൾ വേറുണ്ട്. ഇൻഷാല്ലാ മറ്റ് അവസരത്തിൽ നമുക്കിത് പറയാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ ചിലത് പഠിക്കാനുണ്ട്, നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന ഒരു ബോധമെങ്കിലും കേട്ട ആളുകൾക്കുണ്ടായെങ്കിൽ അത് ഖൈറ്. അതിലൂടെ ആദ്യം പറഞ്ഞ ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള ഒരു പഠനത്തിന് ഇതൊരു പ്രേരണയാകട്ടെ എന്ന് ഉണർത്തുകയാണ്. ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ സക്കരിയ സലാഹി, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല, മക്കത്താണ്, ആ അദ്ദേഹത്തോട് കൂടിയാലോചിച്ചു. അപ്പൊ എന്താണ് പറയാവുന്ന വിഷയങ്ങൾ എന്ത്, അല്ലെങ്കിൽ അത്യാവശ്യമായി പറയേണ്ടവ എന്ത് എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് അഭിപ്രായങ്ങളും ഉപ്പര് പറഞ്ഞു. അപ്പൊ അതിൽ ഇങ്ങനെ അസ്മാവു സിഫാത്ത് എന്ന വിഷയം പറയണം, അതിനിന്ന ബുക്ക് അവലംബിച്ചാൽ നന്ന്, അത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നോട് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തെരഞ്ഞെടുത്തത്. ഏതായിരുന്നാലും നമ്മളൊക്കെ പഠിക്കുന്ന ആളുകളാണ്, ഇതിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചു തന്നാലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ സാധാരണ നമ്മുടെ അക്കീദത്തുൽ വാസിഖിന്റെ ക്ലാസ് ബാലശ്ശേരിക്ക് നടക്കുന്നു. ആ ക്ലാസ് ഞാൻ ചെല്ലൂല എന്ന് പറഞ്ഞ് രാത്രി 12 വരെ ഇരുന്ന് അതിന്റെ മുമ്പ് കുറെ നോക്കി 12 വരെ ഇരുന്നിട്ട് അങ്ങനെ നോട്ടുണ്ടാക്കിയതാണ്. അതിന്റെ ഒരു ചെറിയൊരു വശം അവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ് വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഇൽമിലൂടെ ഏറ്റവും നല്ല അടിമകളായി അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടുന്ന ഖശിയത്ത് എന്ന ആ പ്രത്യേകത, മീസത്ത് പിന്നെ പ്രത്യേകത നേടിയെടുക്കുന്ന വിശ്വാസികളെ ഉൾപ്പെടാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു സുബ്ഹാനഹു വതആല അറിവുള്ള അറിവ് മൂലം അറിവ് ലഭിക്കുന്നത് മൂലം ഖബറിലും പരലോകത്തുമുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന യഥാർത്ഥ ആലിമുകളിൽ അള്ളാഹുവെ ഞങ്ങളിനി ഉൾപ്പെടുത്തണമേ റഹ്മാനെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.